ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ரெண்டாவதொன்னும் இல்ல. அவிட ரெண்டு ஈஸ்வரன்மார் கூட சேர்ந்து சிருஷ்டிச்சாரு. ஒரு ஈஸ்வரன் தண்ணியான சிருஷ்டிச்சாங்க. ஈஸ்வரன் வேற்றொன்னும் இல்லாயிருந்த சிருஷ்டிக்கணும்போது அவ எந்திரா சிருஷ்டிச்சது அவன்ட பாகம் தான், அவன் சரீரம் தண்ணியான. தத் சிருஷ்டுவா ததேவ அனுப்பிராவிசர் என்னெல்லாம் வேறு பாகத்து குறையுது. அதுகொண்டு ஈ சிருஷ்டியில் ஓரோ ஜீவஸ்பந்தனமாயும் இருக்கின்ற பாத்தியதையும் அவன் சிருஷ்டாவின் என்ன வந்து அதான் வந்தது. அதான ஸ்ருதியோட பிரத்யேகத. இதனை குறித்து பறையோ ஏதன் தோட்டத்தில் அந்த சிருஷ்டியை குறித்து பறையோ மண்ணெடுத்து ஆணினி உண்டாக்கி பெண்ணினி உண்டாக்கி அதுபோலுள்ள பொட்டக்கதையல்ல. இது கொச்சு குட்டிகளை போதும் கேட்டால் சிரிக்கின்ற கதையல்ல. இவ்வளவு சிருஷ்டியை குறித்து பறையு சிருஷ்டியை குறிச்சுள்ளவரும் பாரிசமான காட்சிப்பாடுகளாம். ரெண்டு வருஷம் தொடர்ச்சியாக சிருஷ்டிச்சு, பின்ன குறித்து வெள்ளம் குடிச்சு விசிரமிச்சு பின்ன வேணும் சிருஷ்டிச்சு. இதொக்கெ பரமார்த்தமானு விசுவசிக்கிற ஆள்க்காருங்க. ஞான காட்சிப்பாடினா அந்த புத்திசூன்யதையை குறித்து பறையணும். அதெல்லாம் இவ்வளோ பறையும். அங்கே ஒரிக்கலும் ஒரு சிருஷ்டி நடக்கத்தில்ல. எந்தகொண்டு சிருஷ்டிக்கு முன்பு சிருஷ்டாவ் மாத்திரமே உண்டாயிருக்கும். இப்போ சிருஷ்டிக்கு முன்பு சிருஷ்டாவ் மாத்திரமாயிருக்கும்போ சிருஷ்டி എന്താണോ സൃഷ്ടിക്കുന്നത് സൃഷ്ടാവുന്നതിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും. എന്തായാലും സൃഷ്ടിക്കൊരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റും. ആ സൃഷ്ടാവ് സർവഭൂതേഷ ദൃഷ്ട. ആ സൃഷ്ടാവ് തന്നെയാണ് ആ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്നത്, സർവഭൂതങ്ങളിലും ദൃഷ്ടാവായിരിക്കുന്നത്, ശ്രോതാവായിരിക്കുന്നത്, മന്ദാവായിരിക്കുന്നത്, വിജ്ഞാതാവായിരിക്കുന്നത്, എന്തെന്തൊക്കെ ആയിരിക്കുന്നു അതെല്ലാം കാണുന്നവനായിരിക്കുന്നു, കേൾക്കുന്നവനായിരിക്കുന്നു, മനനം ചെയ്യുന്നവനായിരിക്കുന്നു, ധ്യാനിക്കുന്നവനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സർവകാരണാത്മാ സർവകരണങ്ങളുടെയും ആത്മാവായിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കർണം സർവകർണങ്ങൾക്കും അവൻ തന്നെ സ്വരൂപമായിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണോ ഇവിടെ നാനാരൂപത്തിൽ പശു പക്ഷി വൃക്ഷലതാദി രൂപത്തിൽ കാണുന്ന സർവ ജീവന്മാരുടെയും ഉള്ളിൽ ദ്രഷ്ടാവായും വിശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവായും ഇരിക്കുന്ന ആ ഒരു ഈശ്വരൻ. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും ബാഹ്യമായ ഒരു സ്ഥാനമില്ല, ഒരു സിംഹാസനമില്ല, ഇരിക്കാനൊരു സ്ഥലമില്ല. അവിടെ ഇരുന്നു കൊണ്ട് വിധി കൽപ്പിക്കുന്നു. ഒരാളല്ല ഈശ്വരൻ. അതൊക്കെ വെറും അബദ്ധകൽപ്പനകളാണ്. ദൃഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവായും സർവകരണരൂപത്തിൽ ഇരിക്കുന്നു. ഇവിടെ പറയുന്നതിന് ഒരു യുക്തിയുണ്ട്, അനുഭവത്തിന് നിലക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈശ്വരനെ കുറിച്ച് അത് ഇതുപോലെ അല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഏതൻ തോട്ടത്തിൻ്റെയും മറ്റും കാര്യം അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ അത് വ്യാഖ്യാനിക്കുന്നതാണ് ആൾക്കാർ. കാരണം ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലാകാൻ വഴിയില്ല. എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ താല്പര്യം ഓരോ ഗ്രന്ഥത്തിൻ്റെയും മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും അതിൻ്റെ താല്പര്യം. അപ്പോൾ താല്പര്യം മനസ്സിലാക്കുന്നതിന് ശേഷിയില്ലാതെ വരുമ്പോൾ അതിന് ബാലിശമായ കൽപ്പനകൾ കടന്നുപോകും. അതാണ് ഗ്രന്ഥത്തിൻ്റെ താല്പര്യമൊന്നും കരുതും. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളിലല്ല, എല്ലാത്തിനും ഉണ്ട് ഇത്തരം ബാലിശമായ കത്തനകൾ. ഇവിടെയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ബാലിശമായ കത്തനകൾ കൃത്യയെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ ഉപനിഷത്ത് അങ്ങനെയല്ല. ഉപനിഷത്തിൻ്റെ പരമാർത്ഥമായ തത്വത്തെ പറയുകയാണ്. ആ വിരാട് പുരുഷൻ തന്നെയാണ് സർവകർണങ്ങളുടെയും ആത്മാവായിരിക്കുന്നത്. ബ്രാഹ്മയൻ സർവഭൂതാനി എന്ന് പറഞ്ഞത് ഈ തത്വത്തിൽ തന്നെയാണ്. അർദ്ധ ചക്ഷുഷി ചന്ദ്ര സൂര്യോ ദിശ ശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ വായു പ്രാണോ ഹൃദയം വിശ്വമസ്യാഃ പദ്ഭ്യാം പൃഥിവീ ഹ്യേഷ സർവഭൂതാന്തരാത്മാ തസ്മാദഗ്നി സമിധോ യസ്യ സൂര്യഃ സോമാത് പർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻ ചേതസ് സിഞ്ചതി യോഷിതായാം ബഹി പ്രജാ പുരുഷ സംപ്രസൂത പഞ്ചാഗ്നിദ്വാരേണ യാ സംസരന്തി പ്രജാ താപി തസ്മാദേവ പുരുഷാ പ്രജായന്തേ ഇത്യുച്യതേ. ഇവിടെ പഞ്ചാഗ്നിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നത് ചാന്ദോഗ്യ ഉപനിഷത്തിലാണ്. ശ്വേതകേതു പ്രവാഹണന്റെ അടുത്ത് ഉപദേശം സ്വീകരിക്കാൻ പോകുമ്പോൾ അവിടെ ഈ പഞ്ചാഗ്നിയെ കുറിച്ച് പ്രവാഹണൻ ശ്വേതകേതുവിനോട് ചോദിക്കും. ഉത്തരം പറയാൻ കഴിയത്തില്ല. തിരിച്ച് അച്ഛനോട് ഒന്ന് ചോദിക്കും. അച്ഛനെയും കൂട്ടി മകൻ പോവും. അവിടെ ഉപദേശിക്കും. ഒരു ഭാഗമാണ് ചാന്ദോഗ്യ. അഞ്ചാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അഞ്ചാം അധ്യായം. അവിടെ ഈ പഞ്ചാഗ്നി വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഭാഷകാരൻ അവിടെ പറയും, ഇത് ഗൃഹസ്ഥന്റെ ഒരു ഉപാസനയാണ്. ഉപാസന എന്ന് വെച്ചാൽ ഒരു ധ്യാന രീതിയാണ്. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം, പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടി, ഇതിനെല്ലാം ബന്ധപ്പെടുത്തി ഗൃഹസ്ഥൻ ധ്യാനിക്കുന്നു. അതിൻ്റെ ഫലം ഊർജ്ജലോക ഗമനമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക, ഇവിടെ പരമകാരണത്തിൽ നിന്ന് തുടങ്ങുന്ന ആ സൃഷ്ടി, അത് ഇനി വന്ന് മനുഷ്യരൂപത്തിൽ വന്ന് മനുഷ്യനിൽ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ സന്താനങ്ങൾ വരുന്നത് വരെ ആ സൃഷ്ടി തുടരുകയാണ്. ഒന്ന് പരമകാരണത്തിൽ നിന്ന് തുടങ്ങും, മറിച്ച് ജീവഭാവങ്ങൾ വന്നു, ജീവൻ ജീവനെ സൃഷ്ടിക്കുന്നു, അതുവരെ വരുന്നു. ഇതിലെല്ലാം അഗ്നിസങ്കല്പമാണ്. അഗ്നിസങ്കല്പം വരുന്നതിനൊരു പ്രധാന കാരണം പരമതത്വം. ഇതിന് പ്രതീകമാണ് അഗ്നി. മറ്റൊന്ന്, ഇത് ഉപാസനകളെല്ലാം കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കർമ്മത്തിൽ മുഖ്യമായിരിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ഇതിനെ അഗ്നിയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. കർമ്മി എപ്പോഴും അഗ്നിയിൽ നോക്കിയായിരിക്കുന്നു. അഗ്നിയെ കണ്ടുകൊണ്ട് അഗ്നിയിൽ ഹവിസർപ്പിച്ചുകൊണ്ടാണ് അയാളുടെ ധ്യാനങ്ങളും, അതായത് ഉപാസനയും സങ്കല്പങ്ങളും എല്ലാം. അതുകൊണ്ട് ഇതിനെല്ലാം അഗ്നിയോട് ബന്ധപ്പെടുത്തി പറയുന്നു. അഗ്നി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, പരമകാരണത്തിൻ്റെയും പ്രതീകമാണ്, പലതിനും പ്രതീകമാണ്. അതുകൊണ്ട് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ദ്യു പർജന്യ പൃഥിവി പുരുഷ യോഷി, ഇതാണ് പഞ്ചാഗ്നികൾ സൃഷ്ടി. പരമകാരണത്തിൽ നിന്ന് അവിടെ മറ്റാരുടെയും സഹായം വേണ്ടി വന്നു. ദ്യു പർജന്യം പൃഥിവി പുരുഷൻ സ്ത്രീ, പക്ഷെ പുരുഷനും സ്ത്രീയും ചേർന്നിട്ടാണ് ബാക്കി പ്രജകളുടെ സൃഷ്ടിയല്ല. അപ്പൊ ഇതിൽ മുഖ്യമായി വരുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ദുലോകം, പർജന്യം, മേഘം, അതിൽ നിന്ന് വരുന്ന വൃഷ്ടി, പിന്നെ പൃഥിവി, അത് പിന്നെ പൃഥ്വിയുമായി ബന്ധപ്പെടുന്നു. ദ്വിലോകം ആകാശം, ആകാശത്തിൽ നിന്ന് മേലോട്ടുള്ളത്, അവിടെയാണല്ലോ പർജന്യം, അതിലാണല്ലോ ജലം, അതാണല്ലോ ഭൂമിയിൽ ജീവനം നിലനിർത്തുന്നത്. അതിന് പിന്നെ ഭൂമിയിൽ ജലം ജീവൻ നിലനിർത്തുന്നു. പുരുഷനും സ്ത്രീക്കും കൂടി പ്രജകളെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജലത്തിനൊരു മുഖ്യസ്ഥാനമാണ്. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു പൃഥ്വി. അതിലൊന്ന് പുരുഷൻ സ്ത്രീ ക്രമത്തിൽ സൃഷ്ടി ഇവിടെ സംഭവിക്കുന്നു. ഈശ്വരന്റെ സൃഷ്ടിയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഈ പ്രജകളെല്ലാം ഒരു പ്രജയും ഈശ്വരൻ സൃഷ്ടിച്ചതായി ആരും കാണുന്നു. എന്നുവെച്ചാൽ മനുഷ്യൻ മുഖ്യമായിട്ട് മറ്റു ജീവിക്കുന്നു, അതെല്ലാം സ്ത്രീയും പുരുഷനും ചേർന്ന് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ആ സൃഷ്ടിയെ ധ്യാനത്തിന് വിഷയമാക്കുകയാണ് ഇവിടെ ഋഷി. ഇതെല്ലാം ഇത്തരം ഭാഗങ്ങളെല്ലാം ഉപാസനകളാണ്. ചാന്ദോഗ്യത്തിന്റെ ഏകദേശം 5 അധ്യായം വരെ, 5 അധ്യായം 6 അധ്യായം വരെ ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള ഉപാസനകളെ കുറിച്ചാണ് പറയുന്നത്. കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസന, ബൃഹദാരണ്യ ഉപനിഷത്ത് തുടങ്ങുന്നത് ഉപാസനയാണ്. ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിര എന്നാണ് തുടങ്ങുന്നത്. മേധ്യമായിരിക്കുന്ന അശ്വത്തിന്റെ ശിരസ്സാണ് ഉഷസ്. പക്ഷെ അത് ഉപാസനയാണ്, ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിന് വലിയ ഭ്രമം പറ്റും. തൊട്ടുമുമ്പിൽ വന്ന കർമ്മപ്രകരണം എന്താണെന്ന് മനസ്സിലാക്കാതെ ഉപനിഷത്ത് മാത്രം, ഇന്നിപ്പോ നമ്മൾ തന്നെ ഇപ്പൊ ഉപനിഷത്ത് പഠിക്കുന്നു, നമ്മൾ കർമ്മകാണ്ടൊന്നും നോക്കിയിട്ടില്ല. ഇത് തന്നെ നോക്കാൻ സമയം കിട്ടാത്തവരാണ് പിന്നെ കർമ്മകാണ്ടം നോക്കാൻ പോകും. ഒരു തമാശയ്ക്ക് വേണ്ടിയെങ്കിലും അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ പറയുന്നതിന്റെ ബന്ധം നമുക്ക് പിടികിട്ടത്തുള്ളൂ. പശുമേധത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടെ ഉപാസന, അതിനോടനുബന്ധമായി വരുന്ന ഒരു ഉപാസനയെക്കുറിച്ച് പറയുന്നു. അവിടെ ബാഹ്യമായി ക്രിയകൾ ചെയ്തു, ഇവിടെ ബാഹ്യമായി അതിനെ അത് വിട്ടിട്ട് അതിനെക്കുറിച്ചുള്ള ആധ്യാത്മികമായ അല്ലെങ്കിൽ ആധിദൈവികമായ സങ്കല്പങ്ങൾ. അത് ചാന്ദോഗ്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും ഭാഷകാരൻ പറയും അതിന്റെ ആധ്യാത്മികവും ആദിദൈവികവുമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് ആദിഭൗതികമല്ല. ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇത് ഇതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ചിന്ത പോകരുത്. ഈ വിവരധാരണയൊക്കെ എടുത്തിട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് ഉഷാവാശ്വസ്യ മേധ്യസ്യ ശിര എന്ന് പറഞ്ഞാൽ, ശിരസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്, ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രോട്രോണാണ്, പിന്നെ ന്യൂട്രോണാണ്, ആറ്റമാണ്, എനർജിയാണ്, അങ്ങനെ അങ്ങനെ ഭാവനയിലൂടെ അങ്ങ് പോവുകയാണ്. വേദവുമായിട്ടോ കർമ്മവുമായിട്ടോ ഉപാസനയുമായിട്ടോ ഒരു ബന്ധമുണ്ട്. ഇതെല്ലാം ഋഷിമാരെന്ന് കണ്ടുപിടിച്ചു വെച്ചതാണ്. പക്ഷെ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് വേറെ അശ്വം കഴി എന്നുള്ളതേ ഉള്ളൂ. അർത്ഥം എങ്ങനെ കിട്ടി? തന്റെ ഭാവനയെ കിട്ടി. ഞാൻ വ്യാഖ്യാനിക്കുകയാണ് അശ്വം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. ആർക്കെങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? എഴുതുന്നത് സ്വാമിയാണ്. സ്വാമിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കാൻ സ്വാമിയുടെ പിന്നിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറയുന്നത് വിഴുങ്ങാനേ പറ്റും. അതൊക്കെ ഋഷിമാർ കണ്ടുപിടിച്ച സയൻസാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. ഇതിങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അറിയാതെ അതിലേക്ക് തന്നെ പോകുന്നു. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ പറഞ്ഞിരിക്കുന്നതല്ല ഇന്നത്തെ സർവ ആധുനിക ശാസ്ത്രങ്ങളുമാണെന്ന് വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഒരു പേജേ വായിച്ചുള്ളൂ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഒരു വ്യാഖ്യാനം മടക്കി വെച്ചു. കാരണം എന്താണ് അവിടെ വേദത്തിൽ വന്നിരിക്കുന്നത്, വേദത്തിന്റെ പശ്ചാത്തലം എന്താണ്, എന്തിനു വേണ്ടി ഈ കാര്യങ്ങൾ പറയുന്നു, എന്താണ് കർമ്മം, എന്താണ് ഉപാസനം, എന്താണ് ആധ്യാത്മികം, എന്താണ് ആദിദൈവം, ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ സായിപ്പന്മാർ എഴുതി വെച്ച കുറെ പുസ്തകം വായിച്ചിട്ട് ഇതാണ് വേദത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഉപനിഷത് വ്യാഖ്യാനത്തിൽ. ആരെഴുതിയതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ഊഹിച്ചോളൂ. വായിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, അല്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. ഇതുമായിട്ടൊരു അല്ല, ആദ്യ ഭൗതിക വ്യാഖ്യാനമാണ്, ഭൗതിക ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു. ഈ സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്ത് സയൻസാണ് അവിടെ പറയുന്നത്? ദ്വിലോകത്തിൽ നിന്ന് പർജന്യം ഉണ്ടായി, അല്ലെങ്കിൽ ഇവിടെ പറയും സോമനിൽ നിന്ന് പർജന്യം ഉണ്ടായി. സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് മഴക്കാറുണ്ടായെന്ന് ഇത് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സയൻസ് ശാസ്ത്രജ്ഞന്മാർ കൂടി അറിയാൻ വയ്യാത്ത സയൻസാണ്. എങ്ങനെയാണ് ചന്ദ്രനിൽ നിന്ന് മേഘം ഉണ്ടാകുന്നത്? നേരിട്ട് എന്തായാലും സമർത്ഥിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സർക്കസ് കാണിച്ചാലേ അത് സമർത്ഥിക്കാൻ പറ്റും. അത് സമർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ വേദത്തിന് നാണക്കെടുക്കും, വേദം പറഞ്ഞ അബദ്ധമാകത്തില്ല. ഇത്തരത്തിലാണ് ചിന്ത പോകുന്നത്. അപ്പൊ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം, ഇത് എന്താണോ, ഇതിൽ നിന്ന് എന്തെങ്കിലും ആധ്യാത്മികമായ തത്വം ഗ്രഹിക്കാനുണ്ടോ? ഭൗതികമായ തത്വം അതൊന്നും. രണ്ടാമത് ഉപാസന. ഈ പറയുന്ന പഞ്ചാഗ്നി വിദ്യ പറയുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല, അത് ഉപാസനയാണ്. അതും ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ, എല്ലാ ആചാര്യന്മാരും ഇതിന്റെ അഭിപ്രായത്തിൽ ഉപാസന തന്നെയാണ്. ഭാഷ്യകാരൻ പറയുന്നത് അത് ഗൃഹസ്ഥന്റെ ഉപാസനയാണ്. കാരണം സന്യാസിന്റെ ഉപാസന എന്ന് പറയാൻ വയ്യ. ഇത് ഗാർഹസ്ഥ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചും മറ്റും പറയുന്നു. അപ്പൊ അവരുടെ ഉപാസനയാണ്, അതിന്റെ ഫലം ഇന്നതാണ്, അത് സംസാരമാണ്, സംസാര ഇതല്ല, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുതന്നെയാണ് ബൃഹദാരണ്യത്തിലും പറയുന്ന ഉപാസനാ ഭാഗങ്ങൾ കർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനിടയ്ക്ക് തത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ആ പരമമായ തത്വത്തെ ആശ്രയിച്ചാണ്. ആധിദൈവികമായിരിക്കുന്ന സർവവും ആധ്യാത്മികത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് തത്വങ്ങളും വെളിപ്പെടുത്തും. അതിക്കവിഞ്ഞതിനകത്ത് ഭൗതികം യാതൊന്നും. കാരണം ഞാനത് പറയുന്നത്, ചിലരെങ്കിലും ഈ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ പല പുസ്തകങ്ങളും വായിക്കും, ആധുനികമായ പുസ്തകം. ഇവിടെ ഈ വിശദീകരണവും കേൾക്കും. അപ്പൊ ചിലർക്കെങ്കിലും തോന്നും ഈ സ്വാമി പറയുന്നതിന് സയൻസ് ഇല്ലല്ലോ, ഒരു സയൻസും പഠിക്കാത്ത ഒരു മണ്ടൻ സ്വാമിയുടെ നിന്നാണല്ലോ ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഇതൊക്കെ പറയണതിനെ കുറിച്ച് സയൻസിലൂടെ അറിഞ്ഞിരിക്കില്ലേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, അതാണ് എൻ്റെ ഒരു ഭാഗ്യം. പഠിച്ചിരുന്നെങ്കിൽ ഞാനും ആ വഴിക്ക് പോയെന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചത്, വ്യാഖ്യാനം കൊണ്ട് നിങ്ങളെയൊക്കെ അമ്പരിപ്പിച്ചത്. ആർക്കും ഉറക്കവും വരത്തില്ല. തസ്മാത് അഗ്നിഹി സമിധോ യസ്യ സൂര്യഃ സോമാത് പർജന്യ ഓഷധയ പൃഥിവ്യാം പുമാൻ രേത സിഞ്ചതി യോഷിതായാം ബഹി പ്രജാ പുരുഷാത് സംപ്രസൂതാഃ.